ഹായ് മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം.
സ്വാഗതം.
ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ.
ഞാൻ ആർ ജെ ലക്ഷ്മി.
മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലൂടെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നടക്കുന്ന ഒട്ടേറെ കാര്യങ്ങളെ നാം ഇതിനോടകം ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപാട് കോളുകളും ഒരുപാട് മെസ്സേജുകളും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ പുറത്തു പറയാൻ കഴിയാത്ത പലതരം വിഷയങ്ങളാണ് ഇവർ നമ്മളോട് ഇതിലൂടെ പങ്കുവെക്കുന്നത്. പലപ്പോഴും ആ വിഷയങ്ങളെ എപ്രകാരം ഈ ഷോയിലൂടെ അവതരിപ്പിക്കണമെന്ന് തന്നെ ഞങ്ങൾക്ക് പിടിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് വ്യക്തികൾക്ക് ഇത് ഇയാൾ തന്നെ പറഞ്ഞു കൊടുത്തതാണ് എന്നൊരു തോന്നലുണ്ടാവുകയാണെങ്കിൽ അതുമൂലം ആ ഗ്രഹത്തിലുണ്ടാകുന്ന വഴക്കുകളും മറ്റു അല്ലെങ്കിൽ തുടർ സംഭവങ്ങളെയും പരിഗണിച്ചിട്ട് പലപ്പോഴും അവർ പറയുന്ന സാഹചര്യങ്ങളെയും അവർ പറയുന്ന ആ സംഭവങ്ങളെയും ഞങ്ങളൊന്ന് മാറ്റം വരുത്തിയിട്ടാണ് പല വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു 40 വയസ്സുകാരൻ്റെ ഒരു അനുഭവം പറയാൻ ചിലപ്പോൾ ഞങ്ങൾ അതിനെ 25 വയസ്സിലേക്ക് ചുരുക്കി കൊണ്ടുവരും. അങ്ങനെ ചെറിയ അന്തരീക്ഷത്തിലൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് പലപ്പോഴും ആ സംഭവത്തെ പറയുന്നത്. എന്നാൽ യഥാർത്ഥമായുള്ള രീതിയിൽ നേരിട്ട് തന്നെ ഈ വിഷയം അവതരിപ്പിക്കണമെന്നൊരാൾ ആവശ്യപ്പെട്ടാൽ അപ്രകാരം തന്നെ പറയും. എന്നാലും ഈ പറഞ്ഞു വരുമ്പോൾ അവരുടെ പേരോ അവരുടെ നാടോ അവരുടെ അവരെ തിരിച്ചറിയുന്ന പരിസരങ്ങളോ ഞങ്ങൾ പൊതുവിൽ ഉപയോഗിക്കാറില്ല. അത് പലപ്പോഴും ഓരോ കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുന്ന ആൾക്കാർ പ്രധാനമായിട്ട് പറയുന്ന കാര്യമാണ്, സോറി എൻ്റെ പേര് പറയരുതേ, എൻ്റെ ഞാൻ പറഞ്ഞ ഈ ഓഡിയോ ഒന്നും അവിടെ കേൾപ്പിക്കരുതേ എന്നുള്ള രീതിയിൽ. മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾ അത്തരം പരാമർശങ്ങളൊന്നും നടത്തുന്നതല്ല. മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോ ഇത്രയും എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ വിവിധ തരം പോഡ്കാസ്റ്റുകളിലൂടെ, പ്രത്യേകിച്ച് സ്പോട്ടിഫൈ, ആമസോൺ മ്യൂസിക്, ഗൂഗിൾ പോഡ്കാസ്റ്റ്, പ്രതിലിപി FM, അങ്ങനെ വിവിധ തരം 15 പോഡ്കാസ്റ്റ് സ്റ്റേഷനുകളിലൂടെ നിങ്ങൾക്ക് ഈ ഷോ കേൾക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരേക്കും ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടെ ചെയ്യണം. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഇതിപ്പോൾ ഫുൾ ടൈം നിങ്ങൾക്ക് ഇരുന്ന് കാണാനൊന്നും ചിലപ്പം സമയം ഉണ്ടാവില്ല. ഇതൊരു പോഡ്കാസ്റ്റ് അല്ലേ, ഇത് നിങ്ങളെ കാറിൽ എങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ എന്തെങ്കിലും കുക്കിങ്ങിന് എന്തെങ്കിലും കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് ഇത് കേൾക്കാം. അങ്ങനെ പല മെത്തേഡുകളുണ്ട്. അപ്പോൾ നേരിട്ട് തന്നെ നോക്കിയിരുന്ന് നമുക്ക് ഒരു വീഡിയോ കാണുന്ന ആ രീതിയൊന്നും നിങ്ങളിതിൽ അവലംബിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പോഡ്കാസ്റ്റുകളും നിങ്ങൾക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ വിഷയം എൻ്റെ മുന്നിലെത്തുമ്പോൾ, എൻ്റെ ചെവിയിലേക്ക് എത്തുമ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത്, ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണോ? ഈ വിഷയം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് സന്ദേശമായിരിക്കും എനിക്ക് നൽകാൻ കഴിയുക എന്നുള്ളതായിരുന്നു. കാരണം ഒരു വിഷയം നമ്മൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോ അതിലൂടെ പറയുമ്പോൾ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ വിഷയം എടുത്തു നോക്കിയപ്പം ചില തെറ്റിദ്ധാരണകളൊക്കെ മറ്റുള്ളവർക്കിടയിൽ പരക്കാൻ ഇത് കാരണമാകുമോ എന്നൊരു സംശയമുണ്ടായി. ഞാനത് ലക്ഷ്മിയായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ലക്ഷ്മി പറഞ്ഞു, തീർച്ചയായിട്ടും ഇത് പറയണം. കാര്യം ഇത് സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ ഒരു സൈഡ്, അതായത് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് പുരുഷന്മാർക്ക് അവരെന്തോ തെറ്റുകാർ എന്നുള്ള രീതിയിൽ സമൂഹത്തിന് പൊതുവിലൊരു മനോഭാവമുണ്ട്. എന്നാൽ ക്രൈം ചെയ്യുന്നതിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വ്യത്യാസമില്ല, എവിടെയും ക്രൈം ഉണ്ടായി വരാം എന്നുള്ളതാണ് ലക്ഷ്മി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. കാര്യം ഇത് പറയുമ്പോൾ ഒരു ഫാമിലി ലൈഫിൽ പലരെയും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളിത് പൂർണ്ണമായിട്ട് കേൾക്കണം. കാര്യം നിങ്ങളുടെ കൂടെ സഹകരണം ഇതിൽ വേണം, നിങ്ങളുടെ അഭിപ്രായവും കൂടി ഇതിന് കീഴെ രേഖപ്പെടുത്തണം. ഏകദേശം 2 മുമ്പ് ഒരു ഈവനിങ്ങിലാണ് ഈ വ്യക്തി എന്നെ വിളിക്കുന്നത്. ഫോണിൽ 2 വിളിച്ചു, കിട്ടിയില്ല. അപ്പോൾ ഞാനൊരു തിരക്കിലായിരുന്നു, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാനൊരു കടയിൽ സാധനം മേടിക്കാൻ നിർത്തിയപ്പോൾ ഇയാളുടെ കോൾ വീണ്ടും വരുന്നു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ സുഹൃത്ത്, ഞാനിപ്പോൾ ഇച്ചിരി തിരക്കിലാണ്, രാത്രി വിളിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി അദ്ദേഹം എന്നെ വിളിക്കുകയാണ്. ഏകദേശം 9 ആയപ്പോൾ അദ്ദേഹം വിളിച്ചു. അരമണിക്കൂർ കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു തീർത്തത്. വിഷയം ഇങ്ങനെയാണ്, ഇദ്ദേഹത്തിന് 26 വയസ്സുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ റെയിൽവേയിലെ ഉദ്യോഗസ്ഥനാണ്. ചേട്ടന് ഇയാളെക്കാളും 12 വയസ്സ് മൂപ്പുണ്ട്. ഇയാളുടെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് കിടക്കുകയാണ്. അച്ഛൻ 10-12 വർഷം മുമ്പ് മരണപ്പെട്ടുപോയി. അപ്പോൾ ഈ എന്നെ വിളിച്ച യുവാവിനെ ചേട്ടനാണ് ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് പഠിപ്പിക്കുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം അയാളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ചേട്ടന് വിവാഹപ്രായമായി, പലയിടത്തും വിവാഹം നോക്കി, പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. കാര്യം എന്ന് പറയുമ്പോൾ ഈ വയ്യാതെ കിടക്കുകയാണ് അമ്മ അന്നേരം. അപ്പോൾ സ്ട്രോക്ക് പിടിച്ച് കിടക്കുന്ന ഒരു സ്ത്രീയെ നോക്കാനും കൂടി ഒരു പെൺകുട്ടിക്ക് മാനസികാവസ്ഥ വേണമല്ലോ. അങ്ങനെ കിട്ടിയില്ല. അങ്ങനെ കുറച്ച് വൈകിട്ടാണ് ഈ ജ്യേഷ്ഠൻ്റെ വിവാഹം നടക്കുന്നത്. അപ്പോൾ ഈ അനിയന് ചേട്ടനെ വലിയ പേടിയാണ്. കാര്യം ചേട്ടൻ എല്ലാത്തിനും വഴക്കൊക്കെ പറയുന്ന ഒരാളാണ്. പഠിച്ചില്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോയാൽ എല്ലാത്തിനും വഴക്ക് പറയുന്ന, എന്നാൽ വളരെയധികം സ്നേഹമുള്ള ഒരു ചേട്ടനാണ്. അവന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. അവൻ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിക്കണമെന്ന് ഈ ചേട്ടന് ആഗ്രഹമുണ്ട്. ഈ ചേട്ടത്തി വന്നു കയറിയ ചേട്ടത്തി നല്ല സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. കുടുംബാംഗങ്ങളുമായിട്ട് പെട്ടെന്ന് തന്നെ വളരെ അടുപ്പത്തിലായി. ഏതൊരു കാര്യം വേണമെങ്കിലും ഓടിയണമെന്ന് ചെയ്യുന്ന പ്രകൃതം. വയ്യാതെ കിടക്കുന്ന അമ്മയെ നന്നായിട്ട് പരിചരിക്കും. മാത്രമല്ല ബന്ധുക്കൾക്കിടയിലൊക്കെ നല്ലൊരു പേരുണ്ട്. അതുമാത്രമല്ല മറ്റ് വ്യക്തിബന്ധങ്ങളിൽ, അതായത് സാമൂഹികമായിട്ട് സോഷ്യലായിട്ട് ഇറങ്ങി നടക്കാനും മറ്റുള്ള അവരടുത്ത് ഇടപഴകുന്നതിനൊക്കെ നല്ല പേര് സിദ്ധിച്ച ഒരു സ്ത്രീയാണ്. അത് രാവിലെ ഉറക്കമെണീറ്റ് വീട്ടു ജോലികളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന, സ്വന്തമായിട്ട് കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത് കാശൊക്കെ സമ്പാദിക്കുന്ന ഒരു സ്ത്രീയാണവർ. അപ്പോൾ ചേട്ടത്തി എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ ഈ യുവാവിന് കല്ലുകടിയായി മാറിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ ചേട്ടത്തിക്ക് ഈ യുവാവിൻ്റെ അടുത്തുള്ള പെരുമാറ്റം ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് മോശമായിട്ട് വരുന്നു എന്നാണ് അവൻ പറയുന്നത്. ചേട്ടൻ രാവിലെ ജോലിക്ക് പോകും, പിന്നീട് വളരെ തളർന്നു കിടക്കുന്ന അമ്മ, അമ്മയെ ഈ ബാത്റൂമിലൊക്കെ കൊണ്ടുപോകും, ഇച്ചിരി താങ്ങി പിടിക്കാനൊക്കെ സഹായിക്കുന്നത് ഇയാളാണ്. ചേട്ടത്തി കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ചേട്ടത്തി ഇയാളടുത്ത് പെരുമാറുന്നതിൽ അയാൾക്ക് ഒരു അരുതാത്ത ബന്ധത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ തോന്നി. മാത്രമല്ല അത് അയാളുടെ തോന്നലായിരുന്നില്ല. ഇവർ അങ്ങനെയുള്ള രീതിയിൽ ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ യുവാവ് അതിനെ കണിശമായിട്ട് എതിർത്ത് ഇല്ല, എങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും പാടില്ല, നമ്മൾ തമ്മിലുള്ള അങ്ങനെയൊന്നും പാടില്ല എന്ന് പറഞ്ഞു. കാര്യം ഇയാൾക്കൊരിക്കലും ഇയാളുടെ ചേട്ടനെ എന്ന് പറയുന്നത് അച്ഛൻ്റെ സ്ഥാനം കണ്ടാണ് അയാളെ കൊണ്ടുപോയിക്കൊണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് ഒരു വഞ്ചനയും കാണിക്കാൻ പറ്റില്ല. മാത്രമല്ല അയാൾ അങ്ങനെ ഒരു സ്വഭാവക്കാരനല്ല. എന്നാൽ ചേട്ടത്തിയെ സംബന്ധിച്ചിടത്തോളം ചേട്ടത്തി പുറത്തുനിന്ന് ഒരു പേരുദോഷവും കേൾപ്പിക്കാത്ത ഒരാളാണ്. ഇയാളടുത്ത് മാത്രമാണ് ഈ ഒരു സമീപനം വച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ ഏതെങ്കിലും തരത്തിലിത് ചേട്ടൻ്റെ അടുത്ത് അവതരിപ്പിക്കാൻ പോയാൽ കാര്യങ്ങളാകെ വഷളാവും. കാര്യം ചേട്ടൻ ആദ്യം ഇവൻ്റെ നേർക്കായിരിക്കും ചാടിക്കടിക്കുന്നത്. കാര്യം ഈ ചേട്ടത്തിയുടെ അടുത്ത് വലിയ കാര്യമാണ്, വലിയ സ്നേഹമാണ് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ ഒരു തരത്തിൽ ഈ സ്ത്രീയെ വിശ്വസിക്കാൻ ഇവനെ വയ്യ. കാര്യം ഇവരുടെ തന്ത്രപൂർവ്വം ചേട്ടൻ്റെ മുമ്പിൽ വലിയ സ്നേഹം, അനിയൻ എന്നുള്ള മട്ടിൽ സ്നേഹം നടിക്കുകയും, അല്ലാത്തപ്പം ഇവനടുത്ത് ഒരു തരം മോശമായിട്ടുള്ള തരത്തിൽ നമ്മുടെ സംസ്കാരത്തിന് രുചിക്കാത്ത തരത്തിലുള്ള സമീപനം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവനാകെ ധർമ്മസങ്കടത്തിലാണ്. ഇവനൊരു സർക്കാർ ജോലി മേടിച്ച് നാട്ടിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം. ചേട്ടനാണെങ്കിൽ ഇവനെ വേറെ ഒരിടത്തേക്ക് വിടാനും താല്പര്യമില്ല. അതായത് സ്വന്തം നാട് വിട്ട് മറ്റിടത്തും പോകണ്ട, നീ ഇവിടെ തന്നെ ഒരു ജോലി വാങ്ങിച്ച് ജീവിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് എല്ലാത്തിനും പണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ചേട്ടൻ്റെ തണലിലാണ് അവൻ ജീവിച്ചു വരുന്നത്. ആക്ച്വലി അവനൊരു സ്വാതന്ത്ര്യമില്ല എങ്ങോട്ടും തിരിയാനും. അവന് പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു കാര്യം പറയാനും വയ്യ. അവൻ അവിടെ നിന്ന് ഒന്ന് മാറി നിൽക്കണമെങ്കിൽ ഒരു കാര്യം പറയാനും വയ്യ. അങ്ങനെ ഈ വീട്ടിനകത്ത് ആകെ കൂടി മാനസികമായിട്ട് വളരെയധികം ടെൻഷനോടുകൂടി, ഫ്രസ്ട്രേഷനോടുകൂടി ഈ യുവാവ് കഴിഞ്ഞു കൂടുകയാണ്. അപ്പോൾ അവൻ ഈ ഒരു വിഷയമാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഈ ചേട്ടത്തിയുടെ ഇത്തരം പ്രകൃതം ഒന്ന് മാറിക്കിട്ടിയാൽ, ആ കുടുംബജീവിതം നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ചേട്ടത്തിയുടെ ഈ പ്രകൃതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ എന്തെങ്കിലും ഒരു വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് അത് കലാശിക്കും. അത് ഒരു കുടുംബത്തിൻ്റെ മൊത്തത്തിലെ ദുരന്തമായി ഭവിക്കും എന്ന് അവന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ ചേട്ടത്തിയുടെ ആ സ്വഭാവം എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിക്കിട്ടിയാൽ എങ്ങനെ അവരെ ഒന്ന് മാറ്റിയെടുക്കും എന്നുള്ള രീതിയിലാണ് അവൻ്റെ സംസാരം. അപ്പോൾ ഈ ഒരു വിഷയം ഞാൻ ലക്ഷ്മിയായിട്ട് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി, എൻ്റെ സംശയം ഇതായിരുന്നു, ലക്ഷ്മി ഇത് നമ്മളീ പറയുമ്പോൾ എത്രയോ കുടുംബങ്ങളിൽ ഇങ്ങനെ ചേട്ടനും അനിയനും ചേട്ടത്തിയായിട്ടൊക്കെ സൗഹൃദത്തോടുകൂടി ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനത്തെ ഒരു കഥയൊക്കെ അവതരിപ്പിക്കുമ്പോൾ ചിലരുടെ ഉള്ളിലെങ്കിലും ഇവരുടെ ബന്ധങ്ങളിൽ, നല്ല സൗഹൃദത്തോടു കൂടി പോകുന്ന ബന്ധങ്ങളിൽ ചില സംശയങ്ങളൊക്കെ വീഴില്ലേ? നമ്മളിങ്ങനൊരു സന്ദേശം കൊടുക്കണം. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ യാഥാർത്ഥ്യത്തെ നമുക്ക് പുറത്ത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ചിലപ്പം ഈ സത്യത്തിൻ്റെ മുഖം വികൃതമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അവതരിപ്പിക്കണം. മാത്രമല്ല ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ഒരു മറുപടി പറയാൻ പറ്റും, നമുക്ക് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും ലക്ഷ്മിയുടെ ആ പോയിന്റുകളോട് ഞാൻ യോജിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിലേക്കും കൂടി ഈ ചോദ്യം എറിയുകയാണ്. അപ്പോൾ ലക്ഷ്മി ഇതിനൊരു മറുപടി പറഞ്ഞു തുടങ്ങട്ടെ അല്ലേ?
ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചെറിയ എന്താ കുഞ്ഞു കഥകളിലും അല്ലെങ്കിൽ നാട്ടുമ്പുറത്തൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കളയുന്ന ഒരു എന്താ തമാശ കഥകളിലൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ ചെറിയ ചെറിയ സ്റ്റോറീസൊക്കെ വരുന്നത് പോലത്തെ ഒരു കഥ പോലെയാണ് തോന്നിയത്. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ നമ്മുടെ യഥാർത്ഥ ലൈഫിലോട്ട് അത് വരുമ്പോഴാണ് നമ്മളത് ചിന്തിക്കേണ്ടി വരുന്നത്. അയ്യോ ഇതെങ്ങനെയാണ്, ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. നമ്മൾ കഥയിലൂടെ കേൾക്കുമ്പോൾ നമ്മളത് തമാശയായിട്ട് നമ്മൾ അയ്യോ നോർമലി ചെയ്ത് കളയുന്ന കാര്യം, യഥാർത്ഥത്തിൽ വരുമ്പോൾ ആ പയ്യൻ്റെ അല്ലെങ്കിൽ ആ ഒരു വിഷയം അനുഭവിക്കുന്ന ഒരു ആളിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോഴാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇതിഹാസം രാമായണം തന്നെ എടുത്തു കഴിഞ്ഞാൽ, സീതാദേവിയും ലക്ഷ്മണനും തമ്മിലുള്ള പവിത്രമായിട്ടുള്ള ഒരു ബന്ധം, അമ്മയ്ക്കും മുകളിൽ ആയിട്ടാണ് സീതാദേവിയെ ലക്ഷ്മണൻ കാണുന്നത്. എന്തിന്, ദേവിയെ സീതാദേവിയുടെ നിഴലിനെ പോലും സ്പർശിക്കാതെയാണ്, അത്രയും കെയറിയതാണ് അമ്മയെ കാണുന്നത് സഹോദരനായിട്ടുള്ള ലക്ഷ്മണൻ. എന്നിട്ട് പോലും ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ സീതാദേവി ലക്ഷ്മണനെ സംശയിക്കുന്നുണ്ട്, രാമനെ കാട്ടില് മാൻവേട്ടയ്ക്ക് അയച്ചത് നിനക്ക് എന്നെ പ്രാപിക്കാനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ലക്ഷ്മണനോട് സീതാദേവി. അപ്പോൾ ചില സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാവാം, നമ്മൾ മറ്റുള്ളവരെ ഒരു രീതിയിൽ ചിലപ്പോൾ ഇല്ലായിരിക്കാം, ചിലപ്പോൾ ഉണ്ടായിരിക്കാം, എന്തോ ഒരു കാര്യം കൊണ്ട് നമുക്ക് സംശയം ഉണ്ടായി വരുന്ന അത്തരം സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത്. ആ ഒരു സംശയം ഉന്നയിച്ചപ്പോൾ തന്നെ ലക്ഷ്മണന് അതിന് കറക്റ്റായിട്ടുള്ള മറുപടി കൊടുത്ത് സീതാദേവിയുടെ ശങ്ക ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത് ഇപ്പോൾ എന്തോ സാമാന്യവൽക്കരിച്ചു കഴിഞ്ഞു. കാര്യം ഈ അടുത്താണ് ഒരു ടീച്ചർ പഠിപ്പിച്ചിരുന്ന കുട്ടിയെ, 16 വയസ്സുകാരനായ കുട്ടിയെ മദ്യം നൽകി തൻ്റെ ഇംഗിതത്തിന് ലൈംഗികരമായി ഉപയോഗിച്ചു എന്നൊരു വാർത്ത നമ്മൾ കേട്ടത്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് നോക്കുമ്പോൾ പവിത്രമായിട്ടുള്ള ഗുരുശിഷ്യ ബന്ധത്തിനിടയിലാണ് ഇവരെ ഈ രീതിയിൽ ആ കുട്ടിയെ മിസ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിൽ കേൾക്കാറുണ്ട്, എന്താ അമ്മായി അമ്മ മരുമകനെയും കൊണ്ട് ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ അമ്മായി അച്ഛൻ മരുമകളുമായിട്ട് ഒളിച്ചോടിപ്പോയി, ഭർത്താവ് ഭാര്യയുടെ അനിയത്തിയും കൊണ്ട് ഒളിച്ചോടിപ്പോയി. ഇത്തരം കഥകൾ നമ്മൾ ഇപ്പം നിത്യജീവിതത്തിൽ ഒരുപാട് വാർത്തകളായിട്ടും മറ്റും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പുതുതായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ സമൂഹത്തിന് ഒരു അരക്ഷിതാവസ്ഥ തന്നെയാണ് ഇത്തരം കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മുൻപ് പണ്ടുകാലത്ത് നമ്മൾ സമൂഹം എന്ന് പറഞ്ഞ ചട്ടക്കൂടിൽ ഒതുങ്ങിയിരുന്നു. വ്യക്തികൾക്ക് കുടുംബത്തിലുള്ള ഒരു റിലേഷൻസിന് ഒരു പവിത്രത ഉണ്ടായിരുന്നു. ആ പവിത്രത കീപ്പ് ചെയ്ത് തന്നെയായിരുന്നു അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി ഏട്ടൻ ഏട്ടത്തി അങ്ങനെയുള്ള റിലേഷൻസിനെല്ലാം അതിൻ്റെതായ മാന്യത കൽപ്പിച്ചിരുന്നു. അതിനെ ലംഘിക്കാൻ വേണ്ടിയിട്ട് ആരും തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് ലൈംഗിക എന്തോ അരാജകത്വം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ പരസ്പരം ഇത്തരം റിലേഷൻസിന് കെയർ ചെയ്യുന്നില്ല. അവരുടെ ഉള്ളിലുള്ള ലൈംഗികതയ്ക്ക് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആൾക്കാർ അവരുടെ ഉള്ളിലുള്ള വികാരങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻസിനെ തന്നെ തൃണവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്.
ശരിയാണ് ലക്ഷ്മി പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയിൽ അത് സ്ത്രീയും പുരുഷനായിട്ട് വരുമ്പോൾ അവരുടെ ഇടയിൽ നമ്മുടെ സമൂഹം ഒരു ഇന്ന ഇന്ന പദവികൾ കൊടുത്തിട്ടുണ്ട്, അച്ഛൻ അമ്മ ചേട്ടൻ ചേട്ടത്തി എന്നൊക്കെ പറഞ്ഞ് പദവികൾ കൊടുത്തിരിക്കുന്നത് ആ സമൂഹത്തിൻ്റെ ഒരു ഒരു കെട്ടുറപ്പിന് വേണ്ടിയിട്ടാണ്. അതിനെ ലംഘിച്ചു പോവുക എന്ന് പറയുമ്പോൾ സമൂഹം കുത്തഴിഞ്ഞു പോയി എന്നാണ് എൻ്റെ അർത്ഥം. പണ്ടും ചേട്ടത്തെയും കൊണ്ട് അനിയെ ഒളിച്ചോടി, അനിയത്തെയും കൊണ്ട് ചേട്ടൻ ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞ, അതായത് കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഇന്നത്തെ സമൂഹത്തിൽ മാത്രമല്ല ഉള്ളത്, ഒരാൾ തന്നെ നാലും അഞ്ചുമൊക്കെ കെട്ടി ഒരു കുടുംബത്തിലുള്ള എല്ലാത്തിനെയും കെട്ടിയ ചരിത്രമൊക്കെ എനിക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അന്ന് ഇത് സ്വാഭാവികമായിട്ട് നടന്നിരുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ കുട്ടിയുടെ കാര്യത്തിലേക്ക്, ഈ ബോയിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവൻ തികച്ചും അവൻ്റെ കുടുംബ ബന്ധത്തെ ഇഷ്ടപ്പെടുകയാണ്. കാര്യം അവൻ്റെ കുടുംബ ബന്ധം നന്നായിട്ട് പോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത്. അവൻ്റെ ചേട്ടൻ്റെ അടുത്ത് അവന് അച്ഛന് തുല്യമായിട്ടുള്ള സ്നേഹമുണ്ട്. ഈ ചേട്ടത്തിയോട് വന്ന് കയറിയ ആൾ, അവർ രണ്ടാണുങ്ങളായിരുന്നു, പുതുതായിട്ട് വന്ന സ്ത്രീ, അതൊരു അമ്മയെ പോലെ തന്നെ അവൻ കണക്കാക്കായിരിക്കാം. കാര്യം തൻ്റെ അമ്മ വയ്യാണ്ട് കിടക്കണം, അപ്പോൾ അവിടെ വന്ന് എല്ലായിടത്തും നന്നായിട്ട് കാര്യം പറയുന്ന സ്ത്രീയിലേക്ക്, ചിലപ്പോൾ ഇവർ തമ്മിൽ സെയിം ഏജൊക്കെ ആയിരിക്കാം, എന്നാലും ഇവനൊരു ചേട്ടത്തി തൻ്റെ സ്വന്തം സഹോദരി എന്നുള്ളൊരു ബന്ധമായിരിക്കാം അവനുണ്ടായിരുന്നത്. കാര്യം അങ്ങനെ പറയാൻ കാര്യം, പലപ്പോഴും നമ്മുടെ യുവാക്കൾക്കിടയിൽ കഥകൾ പലതരത്തിൽ പ്രചരിക്കാറുണ്ട്. ചേട്ടത്തിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നോട്ടമിടുന്ന ഒരു സമ്പ്രദായം, ഈ ഒരു കഥ കേൾക്കുമ്പം ഇവനൊക്കെ ആരുടെ, ഞങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും എന്നായിരിക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ചിന്താഗതി. അങ്ങനെയുള്ള യുവാക്കളാണ് അങ്ങനെയുള്ള, അതായത് കേവലമായ തങ്ങളുടെ വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന യുവാക്കൾ ധാരാളമുള്ളിടത്താണ് ഇത്തരം ഒരു യുവാവ് നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും അരുതാത്ത ബന്ധം സംഭവിച്ചുകൂടാ, അതിൽ നിന്നും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബ ജീവിതം തന്നെ തകർന്നു പോകും, എനിക്കതിൽ നിന്ന് കരകയറണം, എൻ്റെ ചേട്ടനെ ഒരിക്കലും എനിക്ക് വഞ്ചിക്കാൻ പറ്റില്ല. മാത്രമല്ല ചേട്ടത്തി എന്ന് പറയുന്ന വ്യക്തി അവർ നല്ലതാണ്, അവൻ മോശപ്പെടുത്തിയല്ല പറയുന്നത്, പക്ഷേ അവർക്ക് ഇത്തരം ഒരു സ്വഭാവം വന്നത് മാത്രമാണ് അയാളെ കുഴപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി ആ ചേട്ടത്തിയെ, ചേട്ടത്തിക്ക് എന്താ പറയണ്ടത്, ഇവൻ്റെ ഒരവസ്ഥയെ മുതലെടുക്കുകയാണ്. അവർ ഒരു മോശപ്പെട്ട സ്ത്രീയല്ല, അവരുടെ ഉള്ളിലൊരു അധമവികാരം ഉണ്ട്, പക്ഷെ അവർ പൂർണ്ണമായിട്ട് നമ്മൾ പറയും പോലെ ഒരു മോശപ്പെട്ട ഒരു എല്ലാവരുടെയും പിന്നാലെ നടക്കുന്നൊരു സ്ത്രീയായിട്ടൊന്നും ഈ പയ്യൻ പറഞ്ഞിട്ടില്ല. പകരം അവൻ്റെ അടുത്ത് മാത്രം ഇത് കാണിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള ഒരു ചപല വികാരം, ഒരു പ്രത്യേക സാഹചര്യം ആ വീട്ടിലുണ്ട്. ആ വീട്ടിൽ ആ സാഹചര്യത്തെ ഇവർ മുതലെടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ വേറൊരു സാഹചര്യം ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അപ്രോച്ച് കാണിക്കാൻ അവർ തയ്യാറാവില്ല. ഇവന് ചിലപ്പോൾ വലിയ ജോലിയുണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ അവൻ മറ്റൊരു നാട്ടിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവന് വിദേശത്താണ് ജോലി എങ്കിൽ ഈ ഒരു സാഹചര്യം അവിടെ ഒരുങ്ങി കിട്ടില്ല. അപ്പോൾ ഇവൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്, ഈ അമ്മയെ കൊണ്ട് ബാത്റൂമിൽ പോവുക, കുളിപ്പിക്കാൻ, എല്ലാ കാര്യത്തിലും ഈ ചേട്ടത്തിയായിട്ട് തൊട്ട് ഉരുമി, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരമാണ്, തരംഗമാണ്. പക്ഷേ ഇവർ പൂർണ്ണമായി നല്ലൊരു വ്യക്തിയാണെന്നും പറയാൻ വയ്യ. കാര്യം വിവാഹം കഴിച്ചിട്ട് കുറച്ച് കാലമൊക്കെ ആവുള്ളൂ, ഒരു അനിയനായിട്ട് സ്വന്തം സഹോദരനായിട്ട് കാണേണ്ട വ്യക്തിയെ മോശമായ രീതിയിൽ സമീപിക്കുന്ന ഇവരെ നമ്മൾ ഈ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ വെച്ച് നല്ലൊരു സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല.
നല്ല സ്ത്രീ എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോഴത്തേക്കും അവർക്കുള്ള ഒരു ക്വാളിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പൊ വീട്ടില് രാവിലെ എണീറ്റ് ജോലി ചെയ്തെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഒരു ആളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിയെന്നോ, സമൂഹത്തിൽ നന്നായിട്ട് ഇടപഴകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയെ ഒരു നല്ല സ്ത്രീ അല്ലെങ്കിൽ നല്ല ആള് എന്നുള്ളൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്, മാന്യനായിട്ട്, വളരെ മാന്യനായിട്ട് സമൂഹത്തിലൊക്കെ നല്ല പേരുകൾ ഉണ്ടായിരുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു നിമിഷത്തിൻ്റെ ഇതിലൊക്കെ പെട്ട് പല കേസുകളിലും പെട്ടുപോയിട്ടുള്ളതും അവരുടെ നല്ല പേരെല്ലാം അതോടുകൂടി ഇല്ലാതായതുമായിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന ലേഡിയുടെ ഹസ്ബൻഡുമായിട്ട് അവർ തമ്മിൽ നല്ലൊരു ഏജ് ഗ്യാപ്പുണ്ട്, ഈ പയ്യനുമായിട്ട് തന്നെ നല്ലൊരു ഏജ് ഗ്യാപ്പുണ്ട്, അതുകൊണ്ട് തന്നെ എന്തായാലും വളരെ വൈകി വിവാഹം കഴിച്ച് ഇവർ തമ്മിൽ ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതം ചിലപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ടാവില്ല. ഈ ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പുള്ളതുകൊണ്ടും അമ്മയൊക്കെ വയ്യാതെ കിടക്കുന്നതുകൊണ്ടും ഒക്കെ അയാളുടെ നിത്യവും ജോലിക്ക് പോകുന്ന ഒരാളും കൂടെയാണ്. അവർ തമ്മിൽ ഒരു ഊഷ്മളമായ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നിത്യവും കാണുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പുരുഷൻ എന്ന നിലയിൽ ഈ സഹോദരനോട് ഇവർക്ക് അരുതാത്ത ബന്ധം, അരുതാത്തതായിട്ടുള്ള ചിന്തകൾ അവരുടെ ഉള്ളിലേക്ക് കടന്നുകൂടുകയാണ്. അത് ചേട്ടന് ഒരിക്കലും മനസ്സിലാവുന്നില്ല, അമ്മയും ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല. കാര്യം അമ്മ വയ്യാണ്ട് കിടക്കുന്ന ഒരു ലേഡിയാണ്, അവർക്ക് മനസ്സിലാക്കുക. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അത് മുതലെടുക്കാൻ. കാര്യം ഇവന് ഇവിടം വിട്ട ഒരു ജീവിതമില്ല, ചേട്ടനെ വിട്ടിട്ട് ഒരു ജീവിതമില്ല. ചേട്ടൻ ഒരിക്കലും ഇവന് പുറത്തൊന്നും പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു ജോലിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ അനുവദിക്കുന്നില്ല. എങ്ങനെയും പഠിച്ചൊരു ഗവൺമെന്റ് ജോലി നേടുക, അത് കഴിഞ്ഞൊരു വിവാഹം കഴിച്ച് അനിയനും തന്നോടൊപ്പം തന്നെ സെറ്റിൽ ചെയ്യുക എന്ന് വിചാരിക്കുന്ന ഒരു വളരെ നല്ലൊരു മാന്യനായ ചേട്ടൻ, ഇത്രയും എല്ലാ സഹോദരങ്ങളും ആഗ്രഹിക്കുന്ന പോലുള്ളൊരു ചേട്ടനെയാണ് അവന് കിട്ടിയിരിക്കുന്നത്. അവന് ചേട്ടനോട്ട് ചതിക്കാനും വയ്യ, അവൻ്റെ ഉള്ളിൽ അവരോട് ആ രീതിയിൽ ഒരു വികാരം തോന്നിയിട്ടുമില്ല. പക്ഷേ ഈ സ്ത്രീക്ക് ഇത്തരം ഒരു അധമ വികാരം മനസ്സിൽ കടന്നുകൂടുന്നു. അവൻ്റെ ആ നിസ്സഹായ അവസ്ഥയെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്.
ശരിയാണ് ലക്ഷ്മി പറഞ്ഞത്. പക്ഷെ നമ്മളിത് തിരിച്ചും മറിച്ച് ഒരേ വിഷയത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതിൽ ഈ ബോയ്ക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം എന്താണ്? ആദ്യമായിട്ട് എനിക്ക് ഇവൻ്റെ അടുത്ത് പറയാനുള്ളത്, ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ട്, ശക്തമായ ഭാഷയിൽ തന്നെ, ശക്തമായ ഭാഷയിൽ ഇത് വിലക്കണം. ഇത് തെറ്റായ രീതിയാണ്. ഇതെൻ്റെ അടുത്ത് ഈ നമ്പർ ഇറക്കണ്ട. ഞാൻ നിങ്ങളുടെ അനിയനാണ്, എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് നിങ്ങൾ എന്ന്. ഇവൻ ഇത്രയും ഫ്രസ്ട്രേഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്നിട്ട് അവൻ്റെ അനിഷ്ടം കൃത്യമായ രീതിയിൽ തന്നെ അവൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുക. മാത്രമല്ല, അവന് ഇപ്പം ഒരു ജോലി നേടാനുള്ള സാഹചര്യം ചേട്ടൻ്റെ അടുത്ത് പറയണം. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവന് ആ സിറ്റുവേഷൻ, ചേട്ടാ എനിക്ക് ഇവിടെ നിൽക്കുക, എനിക്ക് ഹോസ്റ്റലിൽ പോയി നിന്നോ മറ്റോ പഠിക്കണം എന്നുള്ള കാര്യം ഇവൻ ചേട്ടനെ വിശ്വസിക്കുന്നുണ്ട്, ചേട്ടൻ്റെ കൂടുതൽ സ്നേഹമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇവൻ ചേട്ടൻ്റെ അടിമയല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏജെത്തിയിട്ട് ഒരു അടിമയുടെ മനോഭാവം ഈ ബോയിലുണ്ട്. ഇവൻ ഈ ഏജിൽ പഠിക്കുക മാത്രമല്ല, സ്വയം തൊഴിൽ, ഇച്ചിരി മണിയൊക്കെ ഇവൻ്റെ കയ്യിൽ എത്തേണ്ട സമയമായി. അവൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ത്രാണിയൊക്കെ എത്തിക്കഴിഞ്ഞു. പിന്നെയും ചേട്ടൻ കൊടുക്കുന്നു, ചേട്ടൻ അത് വേണ്ട ഇത് വേണ്ട, ചേട്ടാ അങ്ങനെയല്ല, ഞാൻ എനിക്കൊരു ചെറിയ ജോലി എനിക്ക് വേണം, ഞാൻ കൂടെ പഠിച്ചോളാം എന്ന് പറഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ്, ഇല്ലെങ്കിൽ ആ അടിമത്ത മനസ്ഥിതിയാവും. അച്ഛനും മകനും ആയാലും ശരി, അമ്മയും മകനും ആയാലും ശരി, നമ്മൾ ബഹുമാനിക്കണം, എല്ലാം വേണം. പക്ഷെ ഈ ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ട്, ഇത്രയും ഏജ് കഴിഞ്ഞിട്ട് ഈ ബോയ് ഒന്നും ചെയ്യാതിരിക്കുന്നു, പഠിക്കുക മാത്രം ചെയ്യുന്നു. അവന് 26 വയസ്സുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, അവന് ഈ പഠനം മാത്രം പോരാ, ഒരു പോക്കറ്റ് മണി അവനെ ഒപ്പിക്കണം, എന്നിട്ട് മറ്റെവിടെയെങ്കിലും മാറി നിന്ന് ഈ സാഹചര്യം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചേട്ടൻ്റെ അടുത്തൊന്നും ഇത് പറഞ്ഞ് ഒരു വഷളാക്കണമെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാര്യം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ചില തന്ത്രപൂർവമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കണം, എങ്കിലേ ഒരു കുടുംബ ജീവിതത്തിൻ്റെ ഹെൽത്ത് അങ്ങനെ നിലനിന്നുള്ളൂ. ഈ ചേട്ടത്തി ഇപ്പോൾ ഒരു വഴിവിട്ട ബന്ധത്തിന് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഉള്ളിൽ എന്ത് ആവാം, അവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവും, വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും, അതിപ്പം പുരുഷൻ്റെ ജീവിതത്തിലുണ്ടാവാം. എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കുന്ന ഭാര്യയുടെ അനിയത്തിയുടേത് പോയി പുരുഷൻ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്? അവനെ പിടിച്ച് ചിലപ്പം പോലീസിൽ പരാതി കൊടുത്ത് അവനെ അകത്താക്കുകയല്ലേ ചെയ്യണേ? അതുപോലെ വേലക്കാരുടെ അടുത്ത് ഈ പുരുഷൻ അവന് ദാമ്പത്യ ജീവിതം ശരിയാവുന്നില്ല എന്നും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുന്നത്? ആ സ്ത്രീ പരാതി കൊടുത്താൽ ഇവൻ അകത്തല്ലേ ആവുന്നത്? അതുപോലെ ഇതേ ചേട്ടത്തിയുടെത്ത് ഇവനാണ് ഈ ഫ്രസ്ട്രേഷൻ. ചേട്ടത്തേക്ക് അങ്ങനെ താല്പര്യമില്ല. ചേട്ടത്തി ആദ്യം എന്ത് ചെയ്യും? ചേട്ടൻ്റെ അടുത്ത് പരാതി പറഞ്ഞ് ഇവനെ അടി വാങ്ങിച്ചു കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. നീ എന്താടാ എൻ്റെ അടുത്ത് പെരുമാറിയത് എന്ന് ചോദിച്ച് പിന്നെ ചിലപ്പോൾ രംഗം വഷളാക്കുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും പൊതുവായിട്ട് സാധാരണ സ്ത്രീകൾ പെരുമാറുന്നത്. ഇവിടെ ഇപ്പം ഈ ബോയ് അവൻ്റെ കുടുംബം തകരരുത് എന്ന് ഉള്ളത് കൊണ്ട് ഇതൊക്കെ ഇവന് വേണമെങ്കിൽ ആവാം. പക്ഷേ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പെൺകുട്ടി പറയും, സ്ത്രീ ചേട്ടത്തി പറയും, ഇവനാണ് എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി, എന്നിട്ട് ഇവൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുക. കാര്യം സ്ത്രീകൾക്ക് വാക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെയായിരിക്കുമല്ലോ സംഭവിക്കുക എന്നുള്ളതും സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അവൻ ചേട്ടത്തി അടുത്ത് എന്തോ വേലത്തരം കാണിക്കാൻ പോയി എന്നുള്ളൊരു രീതിയായിരിക്കും എല്ലാവരും മനസ്സിൽ കരുതുക. അതുകൊണ്ട് തന്നെ അവന് അവൻ്റെ പ്രതിച്ഛായൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ ഫൈനലി പറഞ്ഞ പോലെ ഇവൻ ഈ അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടുന്ന ആവശ്യകതയുണ്ട്. പക്ഷേ ഈ വയ്യാതെ കിടക്കുന്ന അമ്മ, തളർന്നടക്കുന്ന അമ്മയെ ഒന്ന് ശുശ്രൂഷിക്കണമെങ്കിൽ ഈ ചേട്ടത്തിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയം വരുന്നത്. പിന്നെ ഇവന് എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുക അടുത്തൊരു ഓപ്ഷനാണ്. ഒരു സ്ത്രീയും കൂടെ അവിടെ വന്ന് ചേർന്നാൽ ഇനി 26 വയസ്സായില്ലേ, പെട്ടെന്ന് ജോലിയും മേടിച്ച് ഒരു വിവാഹം കഴിക്കുക.
ജോലി അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ജോലി ഇല്ലാത്തൊരു പയ്യനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വിവാഹ കമ്പോളത്തിൽ ഒരു മാർക്കറ്റും ഇല്ലാത്ത ഒരു കേസാണ്.
വിവാഹ കമ്പോളത്തിൽ മാർക്കറ്റ് ഇല്ലാത്ത കേസ് അത് പറഞ്ഞു വേണമെങ്കിൽ വേറെയാണ്. അവന് ജോലി ഉണ്ടെങ്കിലല്ലേ ആ പെണ്ണിനെ പോറ്റാൻ പറ്റുള്ളൂ.
അത് മാത്രമല്ല, ഈ പുതിയതായിട്ടൊരു വരുന്ന പെൺകുട്ടിയെ ഈ ഒരു ചേട്ടത്തെ ഏത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നും അവരുടെ ആ വീട്ടിൽ തന്നെ അവർക്ക് കഴിഞ്ഞുകൂടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോ ഈ പെൺകുട്ടിയിൽ തന്നെ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ചിലപ്പോ ഇവര് പെരുമാറിയേക്കാം.
അങ്ങനെ തോന്നുന്നില്ല, സാഹചര്യത്തിന്റെ ഒരു സമ്മർദ്ദത്തിലാണ് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഒരു പെൺകുട്ടിയും കൂടെ അവിടെ വന്ന് ചേരുമ്പോ ആ ഇവന്റെ അടുത്ത് അങ്ങനെയൊന്നും പെരുമാറാൻ ആ ചേട്ടത്തി ബുദ്ധിമതിയാണെങ്കിൽ ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, പക്ഷേ ഈ അമ്മ വയ്യാണ്ട് കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു ജോലിക്കൊരു ഹോം നഴ്സിനോ മറ്റേ ഇവനെ ഒരു ജോലി ഉണ്ടെങ്കിലേ അവനും കൂടെ രണ്ടുപേർക്കും കൂടെ പണമായിട്ട് ഒരു ഹോം നഴ്സിനെയും കൂടെ ആക്കി കൊടുത്താൽ പിന്നെ ആ സമയത്തൊക്കെ വന്നൊന്ന് ബാത്റൂമിലൊക്കെ
കൊണ്ടുപോകാനൊക്കെ ഒരു ലേഡിയും കൂടെ ഉണ്ടാവുമ്പോൾ ഒരു വ്യക്തിയും കൂടെ അവരുടെ ഇടയിലോട്ട് വരുമ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡിന് കുറച്ച് ചേഞ്ച്
ഉണ്ടാവാൻ. അതുപോലെ വേറെ സ്ത്രീ കൂടെ ആ സ്ത്രീകൾ രണ്ടുപേരും പിടിച്ചാലും മതിയാകുമല്ലോ അമ്മ ബാത്റൂമിൽ കൊണ്ടുപോകാം.
വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പയ്യനും പറയുന്ന രീതിയില് ഈ സ്ത്രീ നല്ല ക്യാരക്ടറാണ്, ബാക്കിയുള്ള രീതിയിലെല്ലാം ഓക്കെ ആണ് എങ്കിലും ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ലൈംഗിക താല്പര്യമുണ്ട്. അതിപ്പോ ഇവനിലൂടെ നടന്നില്ല എങ്കിലും അവര് മറ്റൊരു പുറം കാര്യങ്ങളിലേക്ക് പോകില്ല എന്ന് നമുക്ക് ഉറപ്പ്
പറയാനൊന്നും പറ്റില്ല.
ആ രീതിയിലാണെങ്കിൽ അവന്റെ ചേട്ടന്റെ ലൈഫിനൊരു കേടുപാടുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫ്.
അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിപ്പോ ഒരു വ്യക്തി നമുക്ക് പിടിച്ച് ലോക്കിട്ട് കൂട്ടി വെക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. അവരുടെ അങ്ങനെ ഒരു താല്പര്യം ഉള്ളവരാണെങ്കിൽ ആ വഴിക്ക് തന്നെ പോകും. ഞാൻ പറഞ്ഞ ഇവന് സേഫ് ആയിട്ട് ഇങ്ങനെ ഇവൻ നിമിത്ത കുടുംബത്തിലെ
അവരുടെ ഒരു ഇംഗിതത്തിന് വഴങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാതിരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അത് മാക്സിമം എങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക.
ഞാൻ ബോയെടുത്ത് അപ്പോഴ് പറഞ്ഞു കൊടുത്തത് നീ ഇതേ കാര്യങ്ങൾ മാറി മാറി നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. കാര്യം ഈ ഒരു ഏജിൽ നിനക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഇത്രയും നിനക്ക് അരുതാത്ത ബന്ധത്തിൽ പോകാൻ പറ്റില്ല എന്നൊരു തീരുമാനം നിനക്ക് എടുക്കാൻ പറ്റില്ലോ ധൈര്യപൂർവ്വം? അത് നിന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് ഞാൻ പറയും. ശക്തമായിട്ടുള്ള തീരുമാനമാണത്, അല്ല നീ അതിന് വശംവദനായില്ലല്ലോ. അപ്പോൾ പിന്നെ നിനക്കൊരു ജോലി മേടിക്കാൻ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറാനും ഒക്കെയുള്ള ഒരു അവസരം വന്ന് ചേരും. നിനക്ക് ഈ അമ്മയെ നോക്കാൻ ഇപ്പം താങ്ങിക്കൂട്ടി പിടിക്കാൻ ഒരാളെ നിന്റെ അവിടെയുള്ള കുഞ്ഞമ്മയോ വലിയമ്മയോ അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. നിനക്ക് ഒന്ന് ആശ്രയിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബന്ധബലം ഉണ്ടെന്നല്ലേ പറയുന്നത്, ആരെങ്കിലുമൊക്കെ നമുക്കതിന് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. അതും കൂടെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻട്രോവെർട്ട് പേഴ്സണാലിറ്റി ഇയാളുടെ സ്വരത്തിൽ നിന്ന് എനിക്ക് കേൾക്കാൻ പറ്റും, എല്ലാത്തിലും ഒരു അടഞ്ഞ വ്യക്തിത്വം. അപ്പോൾ ആ അടഞ്ഞ വ്യക്തിത്വത്തിൽ നിന്ന് മാറി
ഉള്ളപ്പോഴത്തേക്കും ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് ഒരാളെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിരുന്ന കാര്യം ചെയ്യാത്തത് എന്തിനെന്ന് ഉള്ളൊരു റീസൺ അവന് പറയേണ്ടി വരും. ഏറ്റവും ബെറ്റർ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക. ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അത് ചെയ്യുക, അല്ല എങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കുക, ഹോസ്റ്റലിലോ മറ്റോ നിന്ന് അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. അതുകൊണ്ട് ഒരു ഹോം നഴ്സിനെ തൻ്റെയും കൂടെ ചിലവിൽ പകുതി ചിലവിൽ ഒരു ഹോം നഴ്സിനെ വയ്ക്കാമെന്ന് പറയുകയാണെങ്കിൽ അത് എല്ലാവരും അംഗീകരിക്കുന്നതായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. ചേട്ടനോട് തന്നെ തനിക്ക് ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഞാൻ ഇതിനോടൊപ്പം ജോലിക്കോടൊപ്പം തന്നെ പഠിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷയത്തിൽ ഇത്തരം ഒരു കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളടുത്തും പറയാനുള്ളത്. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി ഇത് മതിയായിരുന്നു, അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഇത് ആ ബോയ്ക്ക് പറഞ്ഞു കൊടുക്കണം? കാര്യം തീർച്ചയായിട്ടും ഇത് മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഞങ്ങളിത് കൊടുക്കും. അതിൽ അപ്പോൾ ഇതിൻ്റെ വ്യൂവേഴ്സായിട്ടിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവർ ലിസണേഴ്സായിട്ടിരിക്കുന്ന അവർ നിങ്ങൾക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ യുവാവ് ഇത് കേൾക്കും. മാത്രമല്ല ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചേട്ടത്തിയെ കൂടി കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കാര്യം തൻ്റെ കള്ളത്തരം വെളിയിലായ വിവരം അവരെന്തായാലും അതോടുകൂടി മനസ്സിലാക്കും. ഈ രീതിയിൽ എങ്കിലും അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ല നമ്മളിതിനെ വിശദീകരണം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും. മാത്രമല്ല നാളൊരു കാലത്ത് ഇവരെന്തെങ്കിലും ഗുണ്ടു പൊട്ടിച്ച ഇവനെതിരെ ചില പ്രയോഗങ്ങളൊക്കെ നടത്തിയാൽ ഇവനെ മോശക്കാരനാക്കാൻ ശ്രമിച്ചാലൊക്കെ അവന് വേണമെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ് അവന് വേണമെങ്കിൽ അവരെ കേൾപ്പിക്കാൻ ഞാൻ മുമ്പ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്.
കാര്യം കൂടി ഇവരെ അപ്രോച്ച് ചെയ്യുന്നത് മോശമായിട്ടാണ് എങ്കിൽ ഒരു തെളിവുകൾ വേണമെങ്കിൽ ശേഖരിച്ച് വെക്കുന്നത് നല്ലതാണ്. ഇനിയും ഇവൻ വേണ്ട നോ പറഞ്ഞാലും വീണ്ടും അവരെ അപ്രോച്ച് ചെയ്യുകയാണ് എങ്കിൽ മാക്സിമം അതിനൊരു തെളിവ് കണ്ടെത്തി വെച്ചേക്കുക. കാര്യം ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു ആയുധം വരുമ്പോൾ എടുത്തു പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്തിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു തെളിവ് ഉണ്ടായിരിക്കണം. ആ തെളിവ് നിങ്ങൾ തന്നെ, ഇതിപ്പോൾ അവർ അപ്രോച്ച് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ ആദ്യത്തെ കാലഘട്ടത്തിലാവുമ്പോൾ അവർ പെട്ടെന്നത് അറിയില്ല. അപ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വീഡിയോയോ അല്ലെങ്കിൽ ഓഡിയോയോ എന്തെങ്കിലും ഒന്ന് ശേഖരിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭാവിയിലുള്ള കുടുംബജീവിതം, നിങ്ങളുടെ ചേട്ടനുമായിട്ടുള്ള ആ ബന്ധം തകരാതിരിക്കാൻ ചിലപ്പോൾ സഹായിക്കും എന്നാണ് എനിക്ക്
തോന്നുന്നത്. വീഡിയോ ആഡിയോ ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അത് മറ്റൊരാളെ ലീക്ക് ആയാൽ അതൊരു ബ്ലാക്ക്മെയിലിംഗ്
അത് വേണമെങ്കിൽ ശേഖരിച്ച് അല്ല, ഇയാള് പുറത്ത് വേറെ ആരോടും പറയാതിരിക്കുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതെടുത്ത് വച്ചിരിക്കുക. കാര്യം ഇയാളുടെ ലൈഫിന് ഒരു ഹാം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തെ വേറൊരു രീതിയിലോട്ട് വളച്ചൊടിക്കപ്പെടുന്നു എങ്കിൽ മാത്രം. കാര്യം ഈ വിചാരിക്കുന്നതെല്ലാം നടക്കണമെന്നില്ലല്ലോ. ഇപ്പൊ ജോലി കിട്ടുക, ഏട്ടൻ സമ്മതിക്കണമെന്നില്ല, അല്ലെങ്കിൽ പുറത്തോട്ട് പോകണമെന്ന് ഇയാൾ വിചാരിക്കുന്ന കാര്യം നടക്കണമെന്നില്ല, ഒരു ഹോം നേഴ്സിനെ വയ്ക്കണമെന്ന കാര്യം നടക്കണമെന്നില്ല. അപ്പൊ ഇതിന്റെ എല്ലാത്തിലും ചേട്ടത്തീരെ ഭാഗമാണ് വിജയിക്കപ്പെടുന്നത്. അപ്പോൾ ഇയാൾക്ക് വീണ്ടും ഫ്രസ്ട്രേഷനിലോട്ട് പോവാണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ മാക്സിമം നല്ല രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്നും നടന്നില്ല എങ്കിൽ
നിങ്ങളുടെ
അത് ഏത് രീതിയിലാന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് അത് ഒരു ഓഡിയോ എങ്കിലും എടുത്ത്
വെച്ചേക്കുക. അവരുടെ
കുടുംബജീവിതത്തെ നശിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ലൈഫിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, നമ്മുടെ ലൈഫ് നമുക്കും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതിന് കുഴപ്പം എന്തെങ്കിലും ഉണ്ടാവുകയാണ് എങ്കിൽ ഒരു ഏട്ടൻ അനിയൻ എന്ന് പറയുന്ന ഒരു റിലേഷൻ തകരാതിരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ കാര്യം.
അപ്പോൾ ലക്ഷ്മി പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പം ഒരു അനുതാത്ത ബന്ധത്തിലൊന്നും ചെന്ന് ചാടിയിട്ടില്ല. അവർ ചില നീക്കങ്ങളൊക്കെ നടത്തി, നിങ്ങൾ തടഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അതൊരു സീരിയസ് ആയിട്ടുള്ള വിഷയത്തിലേക്ക് പോകാൻ നിങ്ങൾ നിങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ പിന്നെ നിങ്ങളുടെ അടുത്ത് അവരങ്ങനെ അങ്ങനെ ഒരു സമീപനം നടത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാത്തിനും ശക്തമായി സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കണം, അല്ലാതെ എന്താ പറയണ്ട ഒരു തരം
ആഴകളുടെ
ടൈപ്പായിട്ട് നിൽക്കാതെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മുഖം ദേഷ്യത്തിൽ എന്നെ കൊണ്ട് എന്നെ ഇതിനെ കിട്ടില്ല എന്ന് പറഞ്ഞുള്ള മട്ടിൽ നിൽക്കണം. എത്രയോ പെൺകുട്ടികൾ പുരുഷന്മാരുടെ മുന്നിൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെന്നാണ് എത്രയോ കുടുംബങ്ങളിൽ. പിന്നെ ഒരു ആണായിട്ടുള്ള നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇതിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ആർ ജെ ലക്ഷ്മി,
ആർ ജെ അയ്യർ,
നമസ്കാരം.